നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
തെക്ക് കിഴക്കൻ ക്വീൻസ്ലാൻഡിലും വടക്കൻ ന്യൂ സൗത്ത് വെയിൽസിലും ഭീഷണിയുയർത്തുന്ന ആൽഫ്രഡ് ചുഴലിക്കാറ്റിന്റെ ആശങ്കയിൽ കഴിയുകയാണ് അവിടെയുള്ള ആയിരക്കണക്കിന് മലയാളികളും. മലയാളി സമൂഹം അടുത്തിടെയായി ഏറ്റവും അധികം കുടിയേറിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ബ്രിസ്ബനും സമീപ പ്രദേശങ്ങളും. ഇവിടുത്തെ മലയാളി സമൂഹം എത്രത്തോളം മുൻകരുതൽ എടുത്തിട്ടുണ്ടെന്നും എങ്ങനെ പരസ്പരം താങ്ങാവുന്നു എന്നും നോക്കുകയാണ് നമ്മൾ ഇനി. ഓസ്ട്രേലിയ ദേശീയ മലയാളം റേഡിയോ പ്രക്ഷേപണമായ SBS മലയാളത്തിൽ ഡിജു ശിവദാസിനൊപ്പമാണ് നിങ്ങളിപ്പോൾ പരിപാടികൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബ്രിസ്ബനിലും ഗോൾഡ് കോസ്റ്റിലും സൺഷൈൻ കോസ്റ്റിലുമുള്ള മലയാളി കൂട്ടായ്മകളുടെ പ്രതിനിധികളുമായാണ് ഇതേക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്. ബ്രിസ്ബനിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മലയാളി കൂട്ടായ്മകളിലൊന്നാണ് കൈരളി ബ്രിസ്ബൻ. അതിന്റെ പ്രസിഡന്റ് ലിജി ജോർജുമായി ഞാൻ അല്പനേരം മുമ്പ് സംസാരിച്ചിരുന്നു. അവിടുത്തെ സാഹചര്യങ്ങൾ ലിജി ജോർജ് വിശദീകരിക്കുന്നു. നമസ്കാരം ശ്രീമതി ലിജി ജോർജ്. ഇപ്പോൾ എത്രത്തോളം ആശങ്കയിലാണ് നിങ്ങളിപ്പോൾ അവിടെ ഉള്ളത്? എന്താണ് അവിടുത്തെ ഒരു സിറ്റുവേഷൻ ഒന്ന് പറയാമോ കാര്യം?
തീർച്ചയായിട്ടും. നമുക്ക് ഇപ്പോഴത്തെ കിട്ടിയ ഇൻഫർമേഷൻ, ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ അനുസരിച്ച് സൈക്ലോൺ ആൽഫ്രഡ് ഇനീഷ്യലി നമുക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ, നമുക്ക് ഫ്രൈഡേ മോർണിംഗിൽ ബ്രിസ്ബൻ കോസ്റ്റിനെ ഹിറ്റ് ചെയ്യുന്നതാണ്. ബട്ട് കറന്റ് സിറ്റുവേഷൻ അനുസരിച്ച് ദാറ്റ് ഹാസ് ബീൻ ഡിലൈഡ് ടു ഫ്രൈഡേ ലേറ്റ് ആഫ്റ്റർനൂൺ. സോ ഫ്രൈഡേ ഒരു 4 to 7 PM ആണ് ഇപ്പോൾ ലേറ്റസ്റ്റ് റിപ്പോർട്ട് നമുക്ക് പറയുന്നത്. ആ സമയത്ത് നമ്മൾ എല്ലാവരും കൂടി വളരെ സേഫ് ആയിട്ട് ഇരിക്കാനുള്ള ഒരു പ്രാക്ടിക്കാലിറ്റി എന്താണ് എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇത് സൈക്ലോൺ ആയതുകൊണ്ട് വെരി അൺപ്രഡിക്റ്റബിൾ ആണ്. അത് നമുക്കിപ്പോ കാണുമ്പോ തന്നെ അറിയാം. നമ്മള് രാവിലെ തൊട്ട് ഇങ്ങനെ നോക്കി നോക്കി ഇരിക്കുമ്പം ഇത് സമയം മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ ഈവൻ ദോ ഇറ്റ് സേസ് അറ്റ് 7 PM ഇറ്റ് മേ ഡിലൈഡ്. ഇവിടെ ഇപ്പൊ ക്ലിയർ കാലാവസ്ഥയാണ്. നമുക്ക് ഇപ്പോഴത്തെ കാലാവസ്ഥ വെച്ച് ഈവൻ കമ്പയർ ചെയ്യാനേ പറ്റില്ല നമ്മളൊരു സൈക്ലോൺ ഫേസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലാണെന്ന്. പക്ഷേ ഇവിടുത്തെ സ്കൂൾസിനൊക്കെ ഓൾറെഡി അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്നലെയും ഇന്നും അവധിയാണ്. അതുമല്ല നോൺ എസെൻഷ്യൽ ഫെസിലിറ്റീസ് ഒക്കെ ഇന്ന് ക്ലോസ്ഡ് ആണ്. മെജോറിറ്റി എസെൻഷ്യൽ ആയിട്ട് ഹെൽത്ത് പ്രൊഫഷണൽസ് ആണ് വർക്ക് ചെയ്യുന്നത് ഈ 2 ദിവസവും. റോഡൊക്കെ ഫ്രീ ഓഫ് കാർസ് ആണ്. ആൻഡ് പ്ലീസ് മേക്ക് ഷുവർ ദാറ്റ് നോ കാർ ഈസ് പാർക്കിംഗ് ഔട്ട്സൈഡ്. നമുക്ക് ഒരു ഒരു എക്സ്പീരിയൻസ്, ഇതിന്റെ മുന്നത്തെ ഒരു എക്സ്പീരിയൻസ് നമുക്കില്ല. പക്ഷേ വാർണിങ്സ്, ക്വീൻസ്ലാൻഡ് ഗവൺമെന്റ് തന്നെ നൽകുന്ന വാർണിങ്സ്, ജസ്റ്റ് മേക്ക് ഷുവർ ദാറ്റ് വി ഫോളോ ദാറ്റ്. നമ്മൾ നിസ്സാരമായിട്ട് എടുക്കരുത് ഒന്നും. നമുക്കറിയാം നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ്, എസ്പെഷ്യലി മെജോറിറ്റി ഓഫ് അവർ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ആർ നഴ്സസ്. അവരെല്ലാവരും ഒരു പക്ഷേ ജോലിയിൽ വേണ്ടപ്പെട്ട ആൾക്കാരായിരിക്കും. ഇപ്പോൾ അവരുടെ ഫാമിലി അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാകും. പക്ഷെ കുഞ്ഞുങ്ങളെല്ലാം വീട്ടിലുണ്ട്. ഇറ്റ്സ് എ ഡിഫിക്കൽട്ട്, വെരി ആൻഷ്യസ് സിറ്റുവേഷൻ ഫോർ ഓൾ ദ ഫാമിലീസ് അറ്റ് ദിസ് സ്റ്റേജ്.
എങ്ങനെയാണ് ഇപ്പോ ഒരു മലയാളി സമൂഹം, ഒരുപാട് മലയാളികൾ ഉള്ള ഒരു മേഖലയാണല്ലോ ബ്രിസ്ബൻ. കാരണം ഇപ്പോൾ ഏറ്റവും അധികം കുടിയേറ്റ മലയാളി കുടിയേറ്റം നടക്കുന്ന ഒരു മേഖലയാണ്. അപ്പൊ മലയാളി സമൂഹത്തിന് ഒരുപക്ഷെ എല്ലാവർക്കും ആദ്യമായിട്ടായിരിക്കും ഇത്ര ഒരു അനുഭവം, ഒരു സൈക്ലോണൊക്കെ നേരിടേണ്ടി വരുന്നതും. പ്രത്യേകിച്ചും കുട്ടികൾക്കൊക്കെ മാനസികമായിട്ടുള്ള ഒരുപാട് സമ്മർദ്ദം ഉണ്ടാകും. എന്താണ് ഇപ്പോഴത്തെ ഒരു കമ്മ്യൂണിറ്റിയുടെ സിറ്റുവേഷൻ? പ്രത്യേകിച്ച് നിങ്ങളുടെ അസോസിയേഷനൊക്കെ സംസാരിക്കുമ്പോൾ ആളുകൾ എന്താണ് പറയുന്നത്?
തീർച്ചയായിട്ടും എല്ലാവരും വെരി ആൻഷ്യസ് സ്റ്റേജിലാണ്. കാരണം എന്ത് സംഭവിക്കും ഓർ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് ആർക്കും പറയാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ്. പ്രീവിയസ് വീഡിയോസ് ഒക്കെ നമ്മൾ കാണുന്നുണ്ട്, നമ്മുടെ ബാക്ക് യാർഡ് ഫർണിച്ചേഴ്സ് ഒക്കെ ഈ കാറ്റിലൊക്കെ പറന്നു പോണത്. അറ്റ് ദിസ് സ്റ്റേജ് നമുക്കൊരു 200 to 300 mm റെയിൻഫോൾ ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അതൊരു ഫ്ലഡിങ്ങിന്, ഫ്ലാഷ് ഫ്ലഡിങ് തന്നെ നടക്കും എന്നാണ് പറയുന്നത് ബ്രിസ്ബനില്. അതുകൊണ്ട് തന്നെ നമ്മൾ സാൻഡ് ബാഗ്സ് ഒക്കെ കരുതി വെക്കുക, ആവശ്യത്തിനുള്ള കമ്മോഡിറ്റീസ്, ഗ്രോസറീസ് എല്ലാവരും തന്നെ കരുതി വെക്കണം എല്ലാവരും. ഐ എം ഷുവർ ദ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ആർ ഹെൽപ്പിംഗ് ഔട്ട് വിത്ത് ഓൾ ദോസ് തിങ്സ്.
ലിജിയുടെ ഒരു വ്യക്തിപരമായ അനുഭവം പറയുകയാണെങ്കിൽ വീട്ടിൽ എന്തൊക്കെ പ്രിക്കോഷൻ എടുത്തു കഴിഞ്ഞു ഇപ്പോൾ ഇതുവരെ?
വീട്ടില് അത്യാവശ്യം നമ്മൾ നോൺ പെറിഷബിൾ ഐറ്റംസ്, ഈറ്റിംഗ് ഐറ്റംസ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഫർണിച്ചേഴ്സ് ഒക്കെ, ഔട്ട്ഡോർ ഫർണിച്ചേഴ്സ്, എസ്പെഷ്യലി പാത്തിയോയിലുള്ള ബാക്ക് യാർഡിലുള്ള ഫർണിച്ചേഴ്സ് ഒക്കെ നമ്മൾ സെക്യൂർ ആയിട്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ബിൻ, നമ്മൾ പുറത്ത് വയ്ക്കുന്ന വേസ്റ്റ് ബിൻസ് അതെല്ലാം സെക്യൂർ ചെയ്ത് ഗരാജിന്റെ അകത്തോട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ സേഫ്റ്റി പ്രിക്കോഷൻ ആയിട്ട് എടുക്കേണ്ടത് മേക്ക് ഷുവർ വി ഹാവ് എ ടോർച്ച്, പവർ ബാങ്ക്, അങ്ങനത്തെ സാധനങ്ങളെല്ലാനും. കാരണം അറിയില്ല പവർ ഔട്ടേജ് ഉണ്ടാകുമോ എന്നറിയില്ല, മിക്കവാറും ഉണ്ടാകാം. അപ്പൊ അതിനുള്ള ഒരു പ്രിക്കോഷൻസ് നമ്മൾ കരുതിയിരിക്കുന്നത്, എസ്പെഷ്യലി കുഞ്ഞുങ്ങളുള്ള വീടുകളിൽ പവർ ഔട്ടേജ് എക്സ്പെക്ട് ചെയ്ത് അതിന്റെ ഒരു ബാക്കപ്പ് പ്ലാൻ എല്ലാവരും കരുതിയിരിക്കണം.
ഇത് നിങ്ങളുടെ അസോസിയേഷൻ എന്ന രീതിയിൽ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനെല്ലാം ഇത്തരം നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ടോ?
നമ്മൾ ഡെഫിനറ്റ്ലി നമുക്കൊരു കൈരളിയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിനകത്ത് നമ്മൾ മെസ്സേജസ് ഒക്കെ പാസ് ചെയ്യുന്നുണ്ട്. നമുക്ക് എമർജൻസി കോൺടാക്ട് നമ്പേഴ്സ് ഒക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്.
ഒരുപാട് ഒരുപാട് ഈ വിദ്യാർത്ഥികളും മറ്റുമൊക്കെ ഉണ്ടല്ലോ, ഇപ്പം വീടുകളിൽ താമസിക്കുന്നവരല്ലാതെ വിദ്യാർത്ഥികളും മറ്റുമൊക്കെ ആയിട്ട് ഒരുപാട് പേരുണ്ട്. അപ്പൊ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ എത്തിക്കുന്നുണ്ടോ?
അവർക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മളോട് അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഷെൽട്ടറിംഗ് ഡെഫിനറ്റ്ലി പ്രയോറിറ്റി ആണ്. സോ നമ്മൾ അറിയുന്ന യൂണിവേഴ്സിറ്റിയിൽ പുതിയതായിട്ട് മൈഗ്രേറ്റ് ചെയ്ത് വന്നേക്കുന്ന കുഞ്ഞുങ്ങളോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇഫ് ദേർ ഇസ് എനി നീഡ് വി ക്യാൻ ലുക്ക് ഇൻ ടു ഷെൽട്ടറിംഗ് ഓപ്ഷൻസ്, അതല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് താമസിക്കുന്നവരുടെ അടുത്ത് അക്കോമഡേറ്റ് ചെയ്യാൻ നോക്കാന്നുള്ള ഒരു ഓപ്ഷൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതുവരെ ആരും നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടില്ല. പിന്നെ എസ്പെഷ്യലി എസ്പെഷ്യലി മഴ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ലോവർ ഗ്രൗണ്ടിൽ താഴ്ന്ന ഏരിയയിൽ താമസിക്കുന്നവർക്ക് ഡെഫിനറ്റ്ലി ഗരാജ് മൈറ്റ് ബി അറ്റ് റിസ്ക് ഓഫ് ഫ്ലഡിംഗ്. അപ്പൊ അങ്ങനെയുള്ള ഗരാജസിലിരിക്കുന്ന സ്റ്റോറേജ് അതൊക്കെ മൂവ് ചെയ്യാനൊക്കെ നമ്മൾ ഹെൽപ്പ് കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യും.
അതെ, ഒരു ദുരന്തം എന്തായാലും വരുന്നുണ്ട്, പക്ഷെ അതിൽ നിന്ന് സുരക്ഷിതമായിരിക്കാൻ കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചതിന് വളരെയധികം നന്ദി. എന്തായാലും തുടർന്നും ഈ ഒരു സമയത്ത് എന്തായാലും വീണ്ടും ബന്ധപ്പെടാം.
താങ്ക് യു.
ബ്രിസ്ബനിലെ മലയാളി സമൂഹം എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കുന്നുണ്ടെന്നും സമൂഹത്തിന് മലയാളി കൂട്ടായ്മകൾ എന്തൊക്കെ മുൻകരുതൽ നിർദ്ദേശങ്ങളാണ് നൽകുന്നത് എന്നുമാണ് കൈരളി ബ്രിസ്ബന്റെ പ്രസിഡന്റായിട്ടുള്ള ലിജി ജോർജ് ഇതുവരെ വിശദീകരിച്ചത്. ഈ ആൽഫ്രഡ് ചുഴലിക്കാറ്റ് ഏറ്റവും അധികം നാശം വിതയ്ക്കും എന്ന് കരുതുന്ന പ്രദേശങ്ങളിലൊന്ന് ഗോൾഡ് കോസ്റ്റാണ്. ചുഴലിക്കാറ്റിന്റെ തെക്കൻ ഭാഗത്തായിട്ടാണ് ഗോൾഡ് കോസ്റ്റ് വരുന്നത്. ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ ദക്ഷിണാർത്ഥഗോളത്തിലടിക്കുമ്പോൾ അതിന്റെ തെക്ക് ഭാഗത്താണ് ഏറ്റവും അധികം വെള്ളപ്പൊക്കവും മറ്റ് ദുരന്തവും ഉണ്ടാകുന്നതെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം എപ്പോഴും പറയുന്നത്. ഗോൾഡ് കോസ്റ്റും ഒരുപാട് മലയാളികളുള്ള ഒരു മേഖലയാണ്. ഗോൾഡ് കോസ്റ്റ് മലയാളി അസോസിയേഷന്റെ ഭാരവാഹിയും മുൻ പ്രസിഡന്റുമായ സി പി സാജു അവിടുത്തെ സാഹചര്യം വിശദീകരിച്ചിരുന്നു. നമസ്കാരം ശ്രീ സി പി സാജു. ഏറ്റവും അധികം ഈ ആൽഫ്രഡ് സൈക്ലോൺ ഏറ്റവും അധികം ബാധിക്കുന്നത് ഗോൾഡ് കോസ്റ്റിനെ ആയിരിക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത്. എന്താണ് ഇപ്പോഴത്തെ അവിടുത്തെ ഒരു സാഹചര്യം? ആദ്യം കാര്യം ഒന്ന് പറയാമോ നമ്മളോട്?
ഇവിടെ ജനങ്ങളൊക്കെ പരിഭ്രാന്തിയിലാണ്. ഇവിടെ മലയാളി കമ്മ്യൂണിറ്റി, പ്രത്യേകിച്ച് നമ്മള് മലയാളി അസോസിയേഷന്റെയും മറ്റ് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലെല്ലാം നമ്മൾ ഗവൺമെന്റിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ അപ്ഡേറ്റ് ചെയ്ത് അതെല്ലാം നമ്മൾ തത്സമയം നമ്മുടെ ഗ്രൂപ്പുകളിൽ വിടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഗോൾഡ് കോസ്റ്റിൽ 3 ഡിസാസ്റ്റർ മാനേജ്മെന്റ് 3 ഷെൽട്ടറുകൾ ഇതിനായിട്ട് രൂപീകരിച്ചിട്ടുണ്ട്. ഒന്ന് നിറാങ്കിലും, ഒന്ന് റണ്ണബേബെ, ഒന്ന് വേറെ ഇതിന്റെ ഇവിടെ എവിടെയോ ആണ് അതിന്റെ പേര് വിട്ടുപോയി. അങ്ങനെ 3 സ്ഥലങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. അതിന്റെയൊക്കെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോഴും വർക്കിംഗിലാണ് ഒരു നഴ്സിംഗ് ഹോമില്. ഇവിടെയൊക്കെ സ്റ്റാഫുകൾ ഇവിടെ വരവ് കുറവാണ്. നമ്മളിപ്പോ പകുതി സ്റ്റാഫ് വരെ ഉള്ളൂ. അപ്പൊ വർക്ക് ലോഡൊക്കെ ഭയങ്കര കൂടുതലാണ്, കാരണം ഒത്തിരി പേര് സിക്ക് ആവുകയാണ്. അപ്പൊ ആളുകള് ഭയങ്കരമായിട്ട് ഭയന്നാണ് ഇരിക്കുന്നത്. ഇവിടെ
മലയാളി സമൂഹത്തിന് എത്രത്തോളം മലയാളി സമൂഹം ഉണ്ട് ഗോൾഡ് കോസ്റ്റില്?
മലയാളികൾ ഇപ്പൊ ഒരു 700 ഫാമിലി ഉണ്ട് ഇപ്പൊ ഗോൾഡ് കോസ്റ്റിൽ, 700 മുകളിലുണ്ട്.
ഓക്കെ.
അവര് ഇതുവരെ ആർക്കും അങ്ങനെ വേറെ ഒരു കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഇല്ല.
കാറ്റോ മഴയോ ശക്തമായി തുടങ്ങിയിട്ടുണ്ട്?
കാറ്റ് തുടങ്ങിയിട്ടുണ്ട്. കാറ്റ് എല്ലാ സാധാരണ ഉണ്ടാകുന്നതിലും ശക്തമായ കാറ്റ് ഇപ്പൊ ഉണ്ട്. മഴയില്ല, വെയില് രാവിലെ ഉണ്ട്. ഒരുമാതിരി ബീച്ച് സൈഡിലൊക്കെ തിരയൊക്കെ വളരെ ഹൈയിലാണെന്നാണ് അറിയുന്നത്. പിന്നെ കാറ്റ് ശരിക്കുണ്ട്. പിന്നെ ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് എല്ലാം കൂടുതൽ ഇതാവും എന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാരും ഇരിക്കുന്നത്. അപ്പൊ എല്ലാരും നല്ല കരുതലിലായിരിക്കുന്നത്. നമ്മുടെയൊക്കെ ആണെങ്കിലും കമ്മ്യൂണിറ്റിയിൽ ഇപ്പൊ എല്ലാം ചാർജ് ചെയ്ത് വെക്കാനും കറണ്ട് പോകാനുള്ള സാധ്യതകളൊക്കെ ഉള്ളതുകൊണ്ട് അതിനുള്ള പ്രിക്കോഷൻസ് ഒക്കെ നമ്മൾ സോളാർ ലൈറ്റും അതുപോലെയുള്ള സാധനങ്ങളും ജനറേറ്റർ ഉള്ളവർ അതും എല്ലാം ക്രമീകരിച്ച് വണ്ടിയിലൊക്കെ ഫുൾ ടാങ്ക് ഡീസലും ഒക്കെ അഴിച്ച് എല്ലാരും ഏകദേശം നല്ല രീതിയിലുള്ള പ്രിപ്പറേഷൻ തയ്യാറാണ്.
കാരണം മറ്റെന്തെല്ലാമാണ് ഇപ്പം സർക്കാർ നിർദ്ദേശിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇപ്പൊ എന്തെല്ലാം മുൻകരുതലാണ്? പ്രത്യേകിച്ച് നമുക്ക് മലയാളി സമൂഹത്തിന് ഒട്ടും പരിചയമില്ലാത്തൊരു കാര്യമാണല്ലോ ഇത്തരത്തിലുള്ള സൈക്ലോൺ എന്നൊക്കെ പറയുന്നത്. അപ്പൊ എന്ത് തരത്തിലാണ് മുൻകരുതൽ എടുത്തിരിക്കുന്നത്?
അവര് മുൻകരുതലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം മരത്തിന്റെ ചുവട്ടിലും അങ്ങനെയൊക്കെ തരുന്ന ഡയറക്ഷൻസ്, അതുപോലെ തന്നെ അത്യാവശ്യമുള്ള ആളുകൾ മാത്രം, എമർജൻസി ഉള്ള ആളുകൾ മാത്രം പുറത്തിറങ്ങിയാൽ മതി. ഇപ്പൊ സ്കൂളിനും കോളേജിനും എല്ലാം അവധിയാണ്. അതുപോലെ തന്നെ സാധാരണ ഷോപ്പുകള്, എമർജൻസി മെഡിക്കൽ സ്റ്റോർ അങ്ങനെയുള്ളതൊക്കെയാണ് ഓപ്പൺ ഉള്ളൂ. ബാക്കി റോഡിലൊക്കെ വളരെ തിരക്ക് കുറവാണ്. ഒരു ഹർത്താലിന്റെ പ്രതീതിയാണ്. വണ്ടികളോട് അത്യാവശ്യം കാര്യങ്ങൾക്കായി മാത്രം ഓടുന്നുണ്ട്. ബാക്കി കൺസെഷൻ അങ്ങനെയുള്ള മേഖലകൾ എല്ലാം സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പം ആളുകൾ അത്യാവശ്യമില്ലാത്ത ആളുകൾ പുറത്തിറങ്ങണ്ട എന്നുള്ളൊരു നിർദ്ദേശത്തിലാണ് ഇരിക്കുന്നത്. അപ്പൊ പിന്നെ ഈ ഹോസ്പിറ്റലിലും നഴ്സിംഗ് ഹോമിലും ഒക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് പോകാതിരിക്കാൻ പറ്റില്ല, കാരണം അവിടെ എമർജൻസി സർവീസ് ആണല്ലോ. അപ്പൊ അത് അവിടെയാണെങ്കിൽ പോലും ഇപ്പൊ ഞാൻ ചെയ്യുന്ന സ്ഥലത്ത് ഒത്തിരി സ്റ്റാഫിന്റെ ഷോർട്ടേജ് ഉണ്ട്. പിന്നെ ഉള്ള ആളുകളെ വെച്ച് മാനേജ് ചെയ്ത് പോവുകയാണ്. പിന്നെ ഏജൻസിയൊക്കെ വിളിച്ചു.
ഓക്കെ ഓക്കെ. അപ്പം ഇപ്പം അസോസിയേഷന്റെ ഭാഗത്തു നിന്നൊക്കെ ഉള്ള സഹായങ്ങൾ അങ്ങനെയുണ്ടോ? ഇപ്പൊ മലയാളി കമ്മ്യൂണിറ്റി ഉണ്ട് അല്ലെങ്കിൽ മറ്റ് നിരവധി അസോസിയേഷൻ?
നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട്. ഇപ്പൊ ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശങ്ങളും അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങളും നമ്മൾ ഗ്രൂപ്പിലിടുന്നു. അത് കഴിഞ്ഞിട്ട് ആർക്കെങ്കിലും പേഴ്സണൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെ അതിന്റെ ഭാരവാഹികളെ കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും വിവരങ്ങൾ, ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ പരസ്പരം ഒത്തിരി ദൂരം നമുക്ക് സഞ്ചരിക്കാൻ പറ്റില്ല. ഇപ്പൊ അടുത്തുള്ള ആളുകളെ നമ്മൾ ഇൻഫോം ചെയ്ത് അവർക്ക് എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ ആളുകളൊക്കെ ഭയപ്പാടിലാണ്. കാരണം 120
കിലോമീറ്റർ വേഗതയിൽ
120 മേഖലയിൽ വന്ന കാറ്റിന് മാത്രം താങ്ങാനുള്ള വീടുകളാണ് ഇവിടെ ഉള്ളത്. റൂഫ് 120 മോളിൽ വന്നാൽ റൂഫ് പറന്നു പോകും. ഇപ്പൊ 150 വരെയാണ് ഇവിടെ പ്രതീക്ഷിക്കുന്നത്.
അവിടുത്തെ വീടുകൾ നിർമ്മാണം 120 കിലോമീറ്റർ വരെ താങ്ങാൻ കഴിയുന്ന
രീതിയിലാണ് ഗോൾഡ് കോസ്റ്റിലെ വീടുകളുടെ സ്ട്രക്ചർ.
ഓക്കെ.
അപ്പൊ അതിന്റെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാല് റൂഫിനൊക്കെ കേടുപാടാണ്. ഇവിടുത്തെ റൂഫ് പറന്നു പോയാൽ അറിയാലോ, പിന്നെ മൺകട്ടയില് വെള്ളമൊലിച്ച പോലെ സംഗതി എല്ലാം തീരും. അപ്പൊ അങ്ങനെ ആളുകൾ ഇങ്ങനെ എന്താ വരുന്നതെന്ന് ആർക്കും അറിയാൻ പാടില്ല. അതുകൊണ്ട് ഇങ്ങനെ എല്ലാ പ്രതീക്ഷയിൽ നിൽക്കുകയാണ് ആളുകള്. അപ്പൊ ഇതുവരെ ഒന്നും നമുക്ക് മോശമായ ഒരു റിപ്പോർട്ട് ഒരിടത്തു നിന്നും ഉണ്ടായിട്ടില്ല. എല്ലാരും ഇത് പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്.
ഇന്നലെ കുറച്ച് റിപ്പോർട്ട് ഉണ്ടായിരുന്നു, പലരും അവിടെ നിന്ന് മാറിപ്പോകുന്നു. കാരണം
വാടകയ്ക്കൊക്കെ താമസിക്കുന്ന ആളുകൾ ചിലപ്പോൾ ദൂരയിട്ട് കുറച്ചുപേരൊക്കെ അങ്ങനെ പോയതായിട്ട് അറിയാം.
മലയാളികൾ പോയിട്ടുണ്ടോ അങ്ങനെ മാറി?
മലയാളികൾ വാടകയ്ക്ക് താമസിക്കുന്ന ഒരു കുറച്ചുപേരൊക്കെ അങ്ങോട്ട് ചൂടൊക്കെ ലീവ് ഒക്കെ എടുത്തിട്ട് അവര് വലിയ കുഴപ്പമില്ലാത്ത ഏരിയയിലേക്ക് പോകേണ്ടത്. കോസ്റ്റൽ ഏരിയയിലാണല്ലോ കൂടുതൽ എഫക്ട് ചെയ്യുന്നത്.
ഓക്കെ. നിങ്ങളൊക്കെ താമസിക്കുന്ന ഇപ്പം കോസ്റ്റൽ ഏരിയയിൽ നിന്ന് മാറിയിട്ടാണോ?
അല്ല, ഞങ്ങൾ കോസ്റ്റ് തന്നെയാണ്. സിറ്റി ഓഫ് ഗോൾഡ് കോസ്റ്റ് ആണെങ്കിലും ഞങ്ങൾ നിറാങ്ക് എന്ന് പറഞ്ഞ സ്ഥലമാണ്. നിറാങ്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ടോപ്പാണ്, ഹിൽ ഏരിയ. ഇതിപ്പോ എവിടെയാണെന്നൊന്നും പറയാൻ പറ്റില്ല. ഈ കാറ്റായതുകൊണ്ട് ഹിൽ ഏരിയയിൽ താഴെയുള്ളതിനെ കഴിഞ്ഞ് കൂടുതൽ എഫക്ട് ചെയ്യാം.
അതെ അതെ. എവിടെയാണ് ഇപ്പോഴും ഗതി മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഒട്ടും പറയാൻ കഴിയില്ല,
ഒന്നും പറയാൻ കഴിയില്ല. വരുന്നതനുസരിച്ച് ഞങ്ങൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വാട്സാപ്പ് ഗ്രൂപ്പിലും അതും ഇതുമായിട്ട്.
അപ്പൊ
എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ വിളിച്ചാൽ അപ്പൊ അതനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യാം.
തീർച്ചയായും. എന്തായാലും സുരക്ഷിതമായിട്ട് ഇരിക്കുക. എന്തായാലും ഇത്രയും കാര്യങ്ങൾ പങ്കുവച്ചതിന് വളരെ നന്ദി. നമ്മൾ വീണ്ടും എന്തായാലും ബന്ധപ്പെടാം.
ഓക്കെ, താങ്ക് യു.
ഗോൾഡ് കോസ്റ്റ് മലയാളി അസോസിയേഷന്റെ ഭാരവാഹിയായ സി പി സാജുവാണ് അവിടുത്തെ സാഹചര്യം വിശദീകരിച്ചത്. ഇനിയിപ്പോൾ നമുക്ക് ഒരു പ്രദേശം കൂടി നോക്കേണ്ടതുണ്ട്, സൺഷൈൻ കോസ്റ്റ്. ഈ ആൽഫ്രഡ് ചുഴലിക്കാറ്റിന്റെ വടക്കൻ ഭാഗം അല്ലെങ്കിൽ വടക്കൻ അറ്റം എന്ന് പറയുന്നത് സൺഷൈൻ കോസ്റ്റ് വരെ എത്തുമെന്നാണ് ഇതുവരെയുള്ള കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. സൺഷൈൻ കോസ്റ്റും ഒരുപാട് മലയാളികളുള്ളൊരു പ്രദേശമാണ്. അവിടുത്തെ സൺഷൈൻ കോസ്റ്റ് മലയാളി അസോസിയേഷന്റെ പ്രസിഡന്റ് റോയ് സിറിയക് അവിടുത്തെ സാഹചര്യങ്ങളും വിശദീകരിച്ചിരുന്നു. നമസ്കാരം ശ്രീ റോയ് സിറിയക്. ഇപ്പോൾ സൺഷൈൻ കോസ്റ്റ് വരെ ആയിരിക്കും ഇതിൻ്റെ ഒരു ഈ ഒരു ആൽഫ്രഡിൻ്റെ വ്യാപ്തി എന്നാണ് ഇപ്പോൾ പറയുന്നത്, ഇതുവരെയുള്ള പ്രവചനങ്ങളെല്ലാം തന്നെ പറയുന്നത്. അവിടുത്തെ ഒരു സാഹചര്യം എന്താണിപ്പോൾ?
നമസ്കാരം ടീജോ. നമുക്ക് ഇപ്പോൾ ഇവിടെ എല്ലാം ശാന്തമാണ്, പക്ഷേ ആൾക്കാരെല്ലാം നല്ല പാനിക്കാണ്. കുറെ പേരൊക്കെ മൂവ് ചെയ്യുന്നുണ്ട്.
എങ്ങോട്ടേക്കാണ്
എങ്ങോട്ടാണെന്ന് അറിയില്ല. അവര് സുരക്ഷിതമായ സ്ഥാനം നോക്കി പോകുന്നുണ്ട് പലരും.
ഓക്കെ.
അതുപോലെ തന്നെ ആൾക്കാര് സാൻബാഗ് നിറച്ച് കൊണ്ടുപോകുന്നുണ്ട് ഇഷ്ടം പോലെ. എല്ലാരും റെഡിയാണ്, പക്ഷെ അറിയില്ലല്ലോ.
അതെ അതെ. ഇപ്പൊ അവിടെ സൺഷൈൻ കോസ്റ്റിൽ ഇപ്പൊ തന്നെ തിരമാലകൾ വളരെ ഉയരത്തിൽ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു, റിപ്പോർട്ടുകൾ കണ്ടിരുന്നു. അതുപോലെ തന്നെ തീരം ഇടിഞ്ഞു തുടങ്ങിയിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടുകളും കണ്ടിരുന്നു. അങ്ങനെ എന്തെങ്കിലും നേരിട്ട് അറിയാൻ കഴിഞ്ഞോ അത്?
ഓ, തിരമാല നല്ലതായിട്ട് ഉയരുന്നുണ്ട്. കാറ്റ് ഇടയ്ക്കിടയ്ക്ക് ശക്തമായിട്ട് വീശുന്നുണ്ട്, പക്ഷെ എപ്പോഴും ഇല്ല. എന്നാ കുറച്ച് കുറച്ച് കൂടുതലായിട്ട് കാറ്റ് വരാൻ തുടങ്ങിയിട്ടുണ്ട്.
ഓക്കെ. കാറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ. എത്രത്തോളം മലയാളികളുണ്ട് അവിടെ സൺഷൈൻ കോസ്റ്റില്?
സൺഷൈൻ കോസ്റ്റില് എനിക്ക് തോന്നുന്ന ഒരു 400 ഫാമിലി മിച്ചമുണ്ട്.
ഓക്കെ. നമ്മുടെ മലയാളി സമൂഹം എത്രത്തോളം, നമുക്ക് ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു ഇത് നേരിടുന്നത്, എത്രത്തോളം ആശങ്കയിലാണ് മലയാള സമൂഹം? എന്താണ് മലയാള സമൂഹം എടുക്കുന്ന ഒരു പ്രിക്കോഷൻസ്, മുൻകരുതലുകൾ?
എല്ലാരും നല്ല പാനിക്കാണ്, പക്ഷേ എന്ത്, എല്ലാരും സാൻബാഗൊക്കെ നിറച്ച് പ്രിപ്പയർ ആയി ഇരിക്കുന്നു.
ഓക്കെ. ഇപ്പൊ താങ്കൾ എന്താ വീട്ടിൽ എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞു ഇതിനകം?
ഞാൻ സാൻബാഗ് നിറച്ച് തടിക്കൂടെയൊക്കെ അടുക്കി.
തീരത്തിനടുത്താണോ, കടലിനടുത്താണോ വീട്?
കടല് അടുത്താണ് അടുത്താണ്
അടുത്താണ് ഓക്കെ
അടുത്താണ്
അപ്പൊ അതുകൊണ്ട് സാൻഡ് ബാഗ് നിറച്ച് സൈഡിലുണ്ടാ വെക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി
ചെയ്യുന്നത്.
കാരണം ഈ തീരം ഇടിഞ്ഞു കയറുകയാണെങ്കിൽ മറ്റെന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് അവിടെ?
മറ്റ് ബാക്കി നമ്മള് പുറത്തുള്ള സാധനങ്ങളൊക്കെ പറക്കാൻ സാധ്യതയുള്ളതൊക്കെ അകത്ത് കയറ്റി, അതുപോലെ നമ്മള് പരിസരങ്ങളൊക്കെ അത്യാവശ്യം പ്രിപ്പയർ ചെയ്താണ് ഇരിക്കുന്നത്. പക്ഷെ കാറ്റ് എന്തുമാത്രം ഉണ്ടെന്ന് അറിയത്തില്ലല്ലോ ശക്തി.
അതെ അതെ,
അതുകൊണ്ടാണ്.
ഓക്കെ, ഈ മലയാളി ഒഴിഞ്ഞു പോകുന്നു പറഞ്ഞതിൽ മലയാളികളും അവിടെ നിന്ന് മാറി പോകുന്നുണ്ടോ?
മലയാളികൾ ആരും തന്നെ മൂവ് ചെയ്തിട്ടില്ല, അല്ലാത്ത സംഭവങ്ങളാണ് അവര് കുറച്ച് മൂവ് ആയിട്ട് കാണുന്നുണ്ട്.
ഓക്കെ, അധികൃതരുടെ ഭാഗത്തുനിന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള ഇടപെടൽ എത്രത്തോളം ഉണ്ട്, എത്രത്തോളം സഹായകരമാണ് ഇത്തരത്തിൽ വളരെ കൃത്യമായിട്ടുള്ള സന്ദേശങ്ങൾ വരുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, എത്രത്തോളം സഹായകരമാണത്?
അതെ, അധികൃതരുടെ ഭാഗത്തു നിന്ന് നല്ല സഹായങ്ങളാണ് ലഭിക്കുന്നത്. എല്ലാവരും അലർട്ടാണ്, അതുപോലെ എന്ത് ഹെൽപ്പ് ചെയ്യാ വെച്ചാലും കിട്ടുന്നുണ്ട്, കുഴപ്പങ്ങളൊന്നും ഇതുവരെ ഇല്ല.
ഓക്കെ ഓക്കെ, എന്തായാലും കാറ്റെന്തായാലും എത്തും എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോഴും പ്രവചനമുള്ളത്. അപ്പോൾ അത് സുരക്ഷിതമായി എല്ലാവർക്കും ഇത് കടന്നുപോകാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും അതിനുശേഷം നമുക്ക് വീണ്ടും സംസാരിക്കാം, അവിടുത്തെ കാര്യങ്ങൾ എന്തായാലും വീണ്ടും അറിയിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു.
ഓക്കെ 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 ഓക്കെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
ആൽഫ്രഡ് ചുഴലിക്കാറ്റ് നാളെ രാത്രിയോടുകൂടി ബ്രിസ്ബൻ തീരത്തേക്ക് എത്തുമെന്നാണ് ഇപ്പോഴുള്ള പ്രവചനം. അവിടെയുള്ള മലയാളി സമൂഹം എന്ത് മുൻകരുതലുകൾ എടുക്കുന്നുവെന്നും എത്രത്തോളം ആശങ്കയിലാണ് എന്നുമാണ് നമ്മൾ പരിശോധിച്ചത്. മൂന്ന് പ്രദേശങ്ങളിലുള്ള മലയാളി അസോസിയേഷൻ ഭാരവാഹികളുമായാണ് നമ്മൾ സംസാരിച്ചത്. എന്തായാലും അടുത്ത ദിവസങ്ങളിലെല്ലാം തന്നെ അവിടെ എന്ത് സംഭവിക്കുന്നുവെന്നും എത്രത്തോളം സുരക്ഷിതമായി മലയാളികൾക്ക് തുടരാൻ കഴിയുന്നുവെന്നെല്ലാം നമ്മൾ പരിശോധിക്കുന്നുണ്ടാകും, ഇവരുമായി വീണ്ടും സംസാരിക്കുന്നുണ്ടാകും. ആ വിശദാംശങ്ങൾ SBS മലയാളം പങ്കുവയ്ക്കാം.
ലൈക്ക് ഷെയർ കോമെന്റ് SBS മലയാളം ഫേസ്ബുക്ക് പേജ്.